ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. നിങ്ങൾ റേഡിയോയിലൂടെ എന്റെ മൻ കി ബാത് കേൾക്കുന്നുണ്ടാകാം. അതോടൊപ്പം നിങ്ങളുടെ പ്രജ്ഞയും മൻ കി ബാത്തിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടാകാം. നമ്മുടെ കുട്ടികളുടെ പരീക്ഷ തുടങ്ങുകയാണ്. കുറച്ചുപേർക്ക് 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും പരീക്ഷകൾ മാർച്ചിൽ തന്നെ ആരംഭിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും. ഞാനും നിങ്ങളുടെ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പരീക്ഷയെക്കുറിച്ച് എത്രമാത്രം കരുതലുണ്ടോ അത്രമാത്രം എനിക്കുമുണ്ട് കരുതൽ. എന്നാൽ നമ്മൾ ഈ പരീക്ഷകളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയാൽ ആശങ്കകൾ കുറഞ്ഞിരിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നരേന്ദ്രമോദി ആപ്പ് എന്ന മെയിലിൽ നിങ്ങളുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അയച്ചു തരണമെന്ന്. എനിക്കേറെ സന്തോഷം നൽകിയ കാര്യം തങ്ങളുടെ ജോലിയിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും സമൂഹത്തിലെ ചില ബുദ്ധിജീവികളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. എന്നെ സ്പർശിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, വിഷയത്തെ നല്ലതുപോലെ ഗ്രഹിച്ചു തന്നെയാണ് അവർ കത്തയച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഓരോ വിഷയത്തെക്കുറിച്ചും 1000 മടങ്ങ് വിവരങ്ങളാണ് കിട്ടിയത്. എന്നാൽ നമ്മളിൽ അധികം പേരും പരീക്ഷയെ സ്കൂളിൻ്റെ ചുറ്റുപാടുകളിലോ വീടുകളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലോ മാത്രമായി ഒതുക്കാൻ ശ്രമിക്കുന്നു. എന്റെ ആപ്പിലെ വിലാസങ്ങളിൽ വന്ന നിർദ്ദേശങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നാണ്. ഇന്നത്തെ മൻ കി ബാത്തിൽ ഞാൻ പ്രത്യേകിച്ചും കുട്ടികളുടെ മാതാപിതാക്കളോടും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത്? എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എനിക്ക് സ്വകീയമായി തോന്നുന്ന ചില ആശയങ്ങൾ കൂടി ഇതോടൊപ്പം ചേർത്തു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെല്ലാം വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷകളുള്ളത്, അവർക്കെല്ലാം തന്നെ എൻ്റെ ഈ 25-30 മിനിറ്റ് നേരത്തെ വാക്കുകൾ വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു വസ്തുത ഞാൻ പറയട്ടെ. അതിനു മുന്നോടിയായി എൻ്റെ ഇന്നത്തെ മൻ കി ബാത്തിൻ്റെ തുടക്കം ലോകപ്രശസ്തനായ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സച്ചിൻ തെണ്ടുൽക്കറോടൊപ്പമാകാം. ജീവിതവിജയത്തിൻ്റെ കൊടുമുടികളെ കീഴടക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തെ തുണച്ചത്, ആ അനുഭവങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയും. ഭാരതത്തിലെ യുവജനങ്ങളുടെ ആരാധനാപാത്രമായ സച്ചിൻ തെണ്ടുൽക്കർ അയച്ച ഒരു സന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമസ്കാരം, ഞാൻ സച്ചിൻ തെണ്ടുൽക്കറാണ് സംസാരിക്കുന്നത്. എനിക്കറിയാം, പരീക്ഷകൾ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം. നിങ്ങളിൽ ഒരുപാട് പേർ പരീക്ഷാ പേടിയിലുമാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണർത്തുന്ന സന്ദേശമാണ് ഞാൻ നൽകാൻ പോകുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും മറ്റു കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരും ഒക്കെ നിങ്ങൾ എവിടെ പോയാലും ചോദിക്കും, പരീക്ഷാ തയ്യാറെടുപ്പുകൾ എവിടം വരെയായി എന്ന്, എത്ര ശതമാനം മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം തന്നെ നിങ്ങളുടെ ഒരു ലക്ഷ്യം മനസ്സിൽ സ്ഥിരപ്പെടുത്തി വയ്ക്കുക. മറ്റാരുടെയും പ്രതീക്ഷയ്ക്കോ സമ്മർദ്ദത്തിനോ വഴങ്ങി നിങ്ങൾ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ചിട്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ നിശ്ചയമായും അശ്രാന്ത പരിശ്രമം ചെയ്യുക തന്നെ വേണം. അതോടൊപ്പം യാഥാർത്ഥ്യബോധത്തോടുകൂടി നേടിയെടുക്കാവുന്ന മാർക്കിനെപ്പറ്റി ബോധ്യവും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. മനസ്സിൽ ഉറപ്പിച്ച ലക്ഷ്യം നേടുവാനായി നന്നായി പരിശ്രമിച്ചാലും, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് മറ്റുള്ളവർ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തിയിരുന്നു. കഴിഞ്ഞ 24 വർഷത്തിനുള്ളിൽ ഒരുപാട് വിഷമ മുഹൂർത്തങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, അതുപോലെ അനേകം സുരഭില നിമിഷങ്ങളും. എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷകൾ എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് വികസിച്ചുകൊണ്ടും ഇരുന്നു. കാലം കടന്നുപോകുന്നതനുസരിച്ച് പ്രതീക്ഷകൾ വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ ഒരു കാര്യം തീർച്ചപ്പെടുത്തി. ഇനിമേലിൽ ഞാൻ എന്നിൽ സ്വയം പ്രതീക്ഷയർപ്പിക്കും. എൻ്റെ ലക്ഷ്യം ഞാൻ തന്നെ ചിട്ടപ്പെടുത്തും. ഒരുപക്ഷേ ഞാൻ എൻ്റെ ലക്ഷ്യം സ്വയം ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും എനിക്ക് രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഉറപ്പായി. അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യത്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ മുഴുവൻ ശ്രദ്ധയും ക്രിക്കറ്റിലും ബോളിന്മേലുമാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുത്തു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. അനുകൂല ചിന്തകളുടെ ഫലവും അനുകൂലം തന്നെയായിരിക്കും. അതിനാൽ നിങ്ങൾ ഒരനുകൂലിയായിരിക്കുക. ദൈവം നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും. ഇക്കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്റെ പരീക്ഷാ ആശംസകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. യാതൊരു പേടിയും മാനസിക സമ്മർദ്ദവും കൂടാതെ പരീക്ഷ എഴുതിയാലും എന്നിട്ട് നല്ല ഫലം നേടിയാലും ഗുഡ് ലക്ക്. സുഹൃത്തുക്കളെ, നോക്കൂ, സച്ചിൻ തെണ്ടുൽക്കർ ജി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. പ്രതീക്ഷയാകുന്ന ഭാരത്തിനടിയിൽപ്പെട്ട് അമർന്നു പോകാതിരിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ സ്വയം ലക്ഷ്യത്തെ തരണം ചെയ്താലും, നിങ്ങൾ സ്വയം നിങ്ങളുടെ കണക്കുകൂട്ടലുകളെ മറികടന്നാലും, സ്വതന്ത്രമായ ചിന്തകളോടെ, സ്വൈര്യവിചാരത്തോടെ, അനായാസേനയുള്ള സാമർഥ്യത്തോടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ നേരിട്ടാലും, എനിക്ക് വിശ്വാസമുണ്ട് സച്ചിൻജിയുടെ ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന്. ഈ കാര്യങ്ങളൊക്കെ തന്നെ സത്യവുമാണ്. എന്തുകൊണ്ട് നമ്മൾ മത്സരമുണ്ടാക്കുന്നു? മിത്രമായിരുന്നാൽ പോരെ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് മാത്സര്യം വെച്ചു പുലർത്താൻ വേണ്ടി നമ്മുടെ നല്ല സമയം വെറുതെ പാഴാക്കിക്കളയുന്നത്? നമ്മുടെ തന്നെ ഉള്ളിലെ ന്യൂനശക്തികളോട് മത്സരിച്ചാൽ പോരെ. നമുക്ക് നമ്മൾ തന്നെ സ്ഥാപിച്ച പഴയ റെക്കോർഡുകൾ തകർക്കാൻ ശ്രമിച്ചാൽ പോരെ. താങ്കൾ നോക്കിയാലും നിങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ നിന്നും ആർക്കും തടയാൻ കഴിയില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ തന്നെ പഴയ റെക്കോർഡുകൾ തകർക്കുമ്പോൾ ആനന്ദത്തിനു വേണ്ടി ആരുടെ മുന്നിലും യാചിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആനന്ദവും സന്തോഷവും ലഭ്യമാകും. സുഹൃത്തുക്കളെ, പരീക്ഷയെ മാർക്ക് നേടാനുള്ള ഒരു കളിയായി മാത്രം കാണരുത്. എന്തു സ്ഥാനം കിട്ടി, എത്ര മാർക്ക് കിട്ടി എന്ന കാഴ്ചപ്പാടിൽ പുസ്തകങ്ങളെ കാണരുത്. ജീവിതത്തെ ഏതെങ്കിലും ഒരു മഹത്തായ ഉദ്ദേശവുമായി കൂട്ടിച്ചേർക്കുക. ഏതെങ്കിലും ഒരു ജീവിത സ്വപ്നവും മനസ്സിൽ പേറിക്കൊണ്ട് ജീവിക്കുക. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കുവാനുള്ള ഉറച്ച സ്ഥൈര്യവും ഉണ്ടാക്കിയെടുക്കണം. ഈ പരീക്ഷകളെ നമ്മൾ ശരിയായ രീതിയിൽ സമീപിച്ചില്ലെങ്കിൽ അവ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ ഒരു ചെറിയ ഉദ്ദേശത്തോടെ മാത്രം പുസ്തകങ്ങളെ സമീപിക്കാതെ വിശാലമായ ലക്ഷ്യം നിറവേറ്റാനുള്ള ചിന്തയോടെ സമീപിച്ചാൽ പരീക്ഷ നിങ്ങൾക്കൊരാനന്ദോത്സവമായിരിക്കും. ഓരോ പരീക്ഷയും ജീവിതത്തിലെ മഹത്തായ ലക്ഷ്യപൂർത്തീകരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഓരോ വിജയങ്ങളും ആ മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള താക്കോലായി മാറും. അതുകൊണ്ട് ഈ വർഷം എങ്ങനെയായിരിക്കും, ഈ വർഷത്തെ പരീക്ഷ എങ്ങനെയുള്ളതായിരിക്കും എന്ന രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ ചുരുക്കി കളയാതിരിക്കുക. ഒരു മഹത്തായ ഉദ്ദേശവും പേറി മുന്നോട്ടു പോയാലും അതിൽ നിന്നും നിസ്സാരമായി ആ ലക്ഷ്യത്തെ കാണരുത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിരാശയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒച്ച വയ്ക്കാനുള്ള, ശക്തി പ്രകടിപ്പിക്കാനുള്ള, പ്രയത്നിക്കാനുള്ള ധൈര്യം വന്നുചേരും. ഓരോ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളാണ് ആപ്പിൽ, മൊബൈൽ ഫോണിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതുന്നത്. അവരിൽ ശ്രേയ ഗുപ്ത ഊന്നൽ നൽകുന്ന ഒരു കാര്യമുണ്ട്: ആരോഗ്യമുള്ള ശരീരത്തിനുള്ളിലാണ് ആരോഗ്യമുള്ള മനസ്സ് നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികൾ അവരവരുടെ പഠനത്തോടൊപ്പം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. അങ്ങനെ ചെയ്താൽ പരീക്ഷയിൽ നല്ല ഊർജ്ജസ്വലതയോടെ നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയും. ഇന്ന് ഈ അവസാന ദിവസം ഞാൻ നിങ്ങളോട് മുട്ടുകാലിന്മേൽ ഇരിക്കുവാനോ 3-4 കിലോമീറ്റർ ഓടാനോ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷാ ദിനത്തിൽ നമ്മുടെ ദിനചര്യയ്ക്കനുസരിച്ചാണ് നമ്മുടെ ഊർജ്ജവും ചെലവിടുന്നത്. അതുപോലെ തന്നെ വർഷത്തിലെ 365 ദിവസവും നമ്മുടെ ദിനചര്യ നമ്മുടെ സ്വപ്നങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. ശ്രീമാൻ പ്രഭാകർ റെഡ്ഡിയുടെ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അദ്ദേഹം ഒരു പ്രത്യേക നിർദ്ദേശം മുന്നോട്ട് വച്ചു: കൃത്യസമയത്തുറങ്ങുകയും രാവിലെ നേരത്തെ എണീറ്റ് റിവിഷൻ ചെയ്യുകയും വേണമെന്ന്. പരീക്ഷാ കേന്ദ്രത്തിൽ ഹോൾ ടിക്കറ്റും അതുപോലെ മറ്റ് പരീക്ഷാ സാമഗ്രികളുമായി പരീക്ഷ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഈ കാര്യങ്ങൾ പ്രഭാകർ റെഡ്ഡി പറഞ്ഞതാണ്. ഒരുപക്ഷേ ഞാൻ ഇക്കാര്യങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഉറങ്ങുന്ന കാര്യത്തിൽ ഞാൻ അലംഭാവം കാണിക്കുന്ന ആളാണ്. എന്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും പരാതിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നാണ്. ഇതെന്റെ ഒരു കുറവ് തന്നെയായിരിക്കാം. ഞാനും ഈ കുറവ് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ്. എന്നാൽ ഞാനൊരു കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. നമ്മൾ ഉറങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് ലഭിക്കുന്ന ഗാഠനിദ്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദിനചര്യയിലെ മറ്റു പ്രവൃത്തികളും സംഭവങ്ങളും ഈ ഗാഠനിദ്രയോളം പ്രാധാന്യമർഹിക്കുന്നു. ഞാനൊരു വിധത്തിൽ ഭാഗ്യവാനാണ്. എനിക്കുറക്കം കുറവാണ്. എന്നാൽ കിട്ടുന്ന ഉറക്കം സുഖനിദ്രയുമാണ്. അതുകൊണ്ടുതന്നെ എന്റെ പ്രവൃത്തികളെല്ലാം ഭംഗിയായി നടക്കുന്നുമുണ്ട്. എന്നാൽ ചില ആളുകളുടെ സ്വഭാവം എന്തെന്നാൽ ഉറങ്ങുന്നതിന് മുൻപ് ഏറെ നേരം ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കെങ്ങനെയാണ് ശരിയായ ഉറക്കം കിട്ടുന്നത്? ഇപ്പോൾ ഞാൻ ഉറക്കത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉറക്കത്തെപ്പറ്റി പറയുകയാണെന്ന്. ഒരിക്കലും തെറ്റിദ്ധരിക്കുകയും അരുത്. പരീക്ഷാസമയം നന്നായി ഉറങ്ങുവാൻ പറയുന്നതിന് കാരണം ടെൻഷനില്ലാത്ത മനസ്സോടെ പരീക്ഷ എഴുതാൻ പോയാൽ നന്നായി പരീക്ഷ എഴുതാൻ കഴിയും. അല്ലാതെ നിങ്ങളെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും അപ്രകാരം ആയിരിക്കുകയും അരുത്. എന്തെന്നാൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അമ്മ ചോദിക്കും, മോനെ എന്തുകൊണ്ടാണ് ഇത്രയും മാർക്ക് കുറഞ്ഞു പോയതെന്ന്. അപ്പോൾ പറഞ്ഞേക്കരുത്, മോദിജി ഉറങ്ങാൻ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്ന്. നേട്ടങ്ങളുടെ ആധാരശില ഉറപ്പിക്കുവാനുള്ള ഒരു വലിയ കാരണം തന്നെയാണ് ജീവിതത്തിൽ അച്ചടക്കം പാലിക്കൽ. ഒരുറപ്പുള്ള അസ്ഥിവാരം അച്ചടക്കത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ഏതാണോ അസംഘടിതമായിട്ടുള്ളത് അത് അച്ചടക്കമില്ലായ്മയാണ്. രാവിലെ ചെയ്യുവാനുള്ള ജോലി വൈകുന്നേരം ചെയ്യുന്നു, ഉച്ചയ്ക്ക് ചെയ്യുവാനുള്ള ജോലി വൈകുന്നേരം ചെയ്യുന്നു. അവർക്ക് തോന്നുന്നത് ഇപ്രകാരമായിരിക്കും, ജോലി പൂർത്തിയായി, എന്നാൽ ഒരുപാട് ഊർജം പാഴായി, ഓരോ നിമിഷവും ടെൻഷനായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു പകുതി ഭാഗം മറുപകുതി ഭാഗത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി പ്രവർത്തിക്കാൻ കഴിയാത്തതാകും. അതുമാത്രവുമല്ല, നമ്മുടെ ദിനചര്യ തന്നെ താറുമാറാകും. അതുകൊണ്ട് ഒരു കാര്യത്തെയും നിസ്സാരമായി കാണരുത്. നോക്കൂ, നിങ്ങളെന്തെങ്കിലും തീരുമാനം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതുമായി നീക്കുപോക്കു ചെയ്യുന്ന സ്വഭാവത്തിന് ഒരിക്കലും അടിമയാകരുത്. തീരുമാനിക്കുക, ചെയ്തു കാണിച്ചു കൊടുക്കുക. സുഹൃത്തുക്കളെ, ഞാൻ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുന്നത് കണ്ടിട്ടുള്ളതാണ്. രണ്ടു കൂട്ടരുണ്ട്. ആദ്യത്തേത് എന്തു വായിച്ചു, എന്തു പഠിച്ചു, എന്തു വിഷയങ്ങളിലാണ് നല്ല സാമർഥ്യം, ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്. രണ്ടാമത്തെ കൂട്ടർ ഏതെല്ലാം ചോദ്യങ്ങൾ വരുമെന്നോ എങ്ങനെയെല്ലാമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നോ ചെയ്യാൻ കഴിയുന്നതാണെന്നോ ചെയ്യാൻ കഴിയാത്തതാണെന്നോ ഭാരം കുറഞ്ഞതാണെന്നോ ഭാരം കൂടിയതാണെന്നോ ഒന്നിനെപ്പറ്റിയും ഒരു പിടിയുമില്ലാത്തവരാണ്. ഇപ്രകാരമുള്ള രണ്ട് വിഭാഗം കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതു കുട്ടികളാണ് എപ്രകാരമുള്ള പേപ്പർ വരുന്നതെന്ന് ടെൻഷനിലിരിക്കുന്നത് അവരുടെ റിസൾട്ടിലും ഫലം പ്രതികൂലമായിരിക്കും. എന്റെ കയ്യിൽ എന്തുമുണ്ട് എന്ന വിശ്വാസത്തിൽ പോകുന്നവർ എന്തു തന്നെ സംഭവിച്ചാലും അതിനെ നേരിടുന്നു. ഈ വിഷയത്തെപ്പറ്റി എന്നേക്കാളും നന്നായി ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ചതുരംഗക്കളിയിൽ മാസ്റ്ററായ അതുല്യ അന്താരാഷ്ട്ര ചെസ് കളിക്കാരൻ വിശ്വനാഥ് ആനന്ദ് തന്നെയായിരിക്കും. ഈ ലോകത്തിലുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള ചതുരംഗക്കളിക്കാരിൽ വിജയാധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദ് തന്റെ അനുഭവം ഇപ്പോൾ പറയുന്നതായിരിക്കും. വന്നാലും ഈ പരീക്ഷയിൽ ജയതന്ത്രങ്ങൾ മനയുവാനുള്ള രീതി നിങ്ങൾ വിശ്വനാഥൻ ആനന്ദിൽ നിന്ന് പഠിച്ചെടുത്താലും. ഹലോ, ഇത് വിശ്വനാഥൻ ആനന്ദാണ്. ആദ്യമായി എല്ലാവരെയും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. അടുത്തതായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ പരീക്ഷയെ നേരിട്ടതെന്നും എങ്ങനെയായിരുന്നു ആ പരീക്ഷാ അനുഭവം എന്നുള്ളതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നമാണ് പരീക്ഷകൾ. നിങ്ങൾക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. രാത്രിയിൽ നല്ല ഉറക്കം കിട്ടണം. നന്നായി ആഹാരം കഴിക്കണം. ഒരിക്കലും വിശന്നിരിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും ശാന്തരായിരിക്കുക. ചതുരംഗക്കളി പോലെയാണ് പരീക്ഷയും. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല ഏത് കരുവാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന്. അതുപോലെ ഒരു ക്ലാസ് റൂമിലിരിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല ഏത് ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന്. നിങ്ങൾ ശാന്തരായിരുന്നാൽ, നിങ്ങൾ നന്നായി വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സുഖമായി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾ ശരിയായ ഉത്തരത്തെ ശരിയായ നിമിഷത്തിൽ ഓർത്തെടുത്തു വയ്ക്കുന്നത്. അതുകൊണ്ട് ശാന്തരായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നിങ്ങൾ നിങ്ങൾക്ക് സമ്മർദ്ദം നൽകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകളെ അത്രയധികം ഉയരത്തിലും പറത്താതിരിക്കുക. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. ഞാൻ ആലോചിക്കുകയാണ്, ഈ വർഷം ഞാൻ എന്താണ് പഠിച്ചത്? എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഈ അവസാന മുഹൂർത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് നന്നായി ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അധ്യാപകരോടോ കുട്ടികളോടോ ചോദിച്ച് ബന്ധപ്പെട്ടവ ഓർമ്മിച്ചെടുക്കുക. ഇപ്രകാരം ചെയ്താൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഒരു ചോദ്യം വീണ്ടും വായിക്കുവാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ തലയിൽ ഇത് ഒരു പുതിയ ചോദ്യമാണെന്ന്. ഇപ്രകാരം ചിന്തിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായി എഴുതാൻ കഴിയും. അതുകൊണ്ട് ശാന്തരായിരിക്കുക. രാത്രിയിൽ സുഖനിദ്ര കിട്ടണം. അമിത ആത്മവിശ്വാസം വേണ്ട. അളവറ്റ ശുഭാപ്തി വിശ്വാസവും പാടില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും ഈ പരീക്ഷകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ശാന്തരായിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും. സത്യത്തിൽ വിശ്വനാഥനാനന്ദ് ഒരു മഹത്തായ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തെ അന്താരാഷ്ട്ര ചെസ് മത്സരത്തിൽ കാണുമ്പോൾ എത്ര ശാന്തനാണ്, എത്ര ഏകാഗ്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ചലിക്കുക പോലുമില്ല. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ മഹാഭാരത കഥയിൽ അർജുനന്റെ ജീവിതത്തിലെ ആ സംഭവം? അമ്പെയ്യുവാനുള്ള പക്ഷിയുടെ കണ്ണിൽ എപ്രകാരമാണ് പാർത്ഥന്റെ ദൃഷ്ടികൾ പായിച്ചിട്ടുണ്ടായിരുന്നു എന്നത്. തികച്ചും അതുപോലെ തന്നെയാണ് വിശ്വനാഥൻ ആനന്ദും. കളിയിൽ നിമഗ്നനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഖ്യമായ ലക്ഷ്യത്തിൽ തറച്ചിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ശാന്തതയുടെ പ്രതിഫലനമാണ്. ഇക്കാര്യങ്ങൾ ശരിയാണ്. ആരെങ്കിലും പറയട്ടെ, അതുകൊണ്ട് ഉള്ളിലെ സമാധാനം വരിക തന്നെ ചെയ്യും. ഇപ്രകാരം പറയുവാൻ എളുപ്പമാണ്, എന്നാൽ പരിശ്രമിക്കുക തന്നെ വേണം. ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങൾ നോക്കുവിൻ, നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കും, കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട്. പരീക്ഷയുടെ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ ശാന്തി നിറയുവാൻ ആരംഭിക്കും. നിങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിക്കാതിരുന്നാൽ, ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടന്നാൽ, വാടിത്തളർന്ന് നടന്നാൽ, ഉള്ള പുസ്തകങ്ങളെല്ലാം അവസാന നിമിഷത്തിൽ മറിച്ചു നോക്കിയാൽ ഒന്നും തന്നെ മനസ്സിനെ ശാന്തമാക്കുകയില്ല. ചിരിച്ചാലും ധാരാളം ചിരിച്ചാലും കൂട്ടുകാരോടൊപ്പം തമാശകൾ പങ്കിട്ട് നടന്നാലും, നോക്കൂ, നിങ്ങൾക്കുള്ളിൽ ശാന്തിയുടെ ഒരു അന്തരീക്ഷം സംജാതമാകും. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കുളത്തിൻ്റെ കരയിൽ നിങ്ങൾ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ കുളത്തിൻ്റെ അടിയിലായി എന്തെല്ലാം വസ്തുക്കൾ കാണുന്നു! എന്നാൽ അപ്രതീക്ഷിതമായി നിങ്ങൾ ഒരു കല്ലെടുത്ത് ആ കുളത്തിലേക്ക് എറിഞ്ഞാൽ വെള്ളം ഇളകുവാൻ ആരംഭിക്കുന്നു. അപ്പോൾ കുളത്തിനടിയിൽ തെളിഞ്ഞു കണ്ട വസ്തുക്കൾ കാണാൻ കഴിയുമോ? ഒരുപക്ഷേ വെള്ളം ശാന്തമാണെങ്കിൽ വസ്തുക്കളെല്ലാം എത്ര ആഴത്തിലായിരുന്നാലും ദൃശ്യമാകും. എന്നാൽ വെള്ളം അശാന്തമാണെങ്കിൽ ആഴത്തിലുള്ളതൊന്നും കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വർഷം മുഴുവനുമുള്ള പരിശ്രമത്തിൻ്റെ ഭണ്ഡാരങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആണ്ടുകിടക്കുകയാണ്. എന്നാൽ അശാന്തമായ മനസ്സുമായിരുന്നാൽ ആ ഭണ്ഡാരം നിങ്ങൾക്ക് തന്നെ തുറക്കാൻ കഴിയില്ല. ഒരുപക്ഷേ മനസ്സ് ശാന്തമായിരുന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭണ്ഡാരം നിശ്ചയമായും ഉയർന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വസ്തുതകൾ തെളിയുകയും പരീക്ഷ വളരെ എളുപ്പമുള്ളതായി തീരുകയും ചെയ്യും. ഞാനൊരു സ്വന്തം കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എനിക്ക് ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിക്കുന്ന പരിചിതമല്ലാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയേറെ ഏകാഗ്രത ആവശ്യമായി വന്നിട്ടുണ്ട്. ഞാൻ സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറ്. അപ്പോഴെല്ലാം ഞാൻ മാനസികമായ പിരിമുറുക്കം അനുഭവിക്കാറുണ്ട്. എനിക്ക് തോന്നാറുള്ളത്, നല്ലതുപോലെ മാനസിക സ്വസ്ഥത കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മികവോടെ ചെയ്യുവാനാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എനിക്കു മാത്രമായി ഒരു സാങ്കേതിക വിദ്യ തന്നെ വികസിപ്പിച്ചെടുത്തു. അതിങ്ങനെയാണ്. ആദ്യം വളരെ ഗാഢമായി ഞാൻ ശ്വാസമെടുത്തു. പിന്നീട് അപ്രകാരം ഞാൻ പുറത്തേക്ക് വിടും. 30 അല്ലെങ്കിൽ 40 അതുമല്ലെങ്കിൽ 50 സെക്കൻഡ് കണക്കാക്കി 4-5 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതോടെ മനസ്സിന് ഒരു ശാന്തത കൈവരും. അതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ളൊന്ന് പാകപ്പെടും. എൻ്റെ അനുഭവം നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എങ്ങനെ പിരിമുറുക്കം അയയ്ക്കാം എന്നതിനെപ്പറ്റി രജത് അഗർവാൾ ഒരു നല്ല ആശയമാണ് പങ്കുവച്ചത്. അദ്ദേഹം എൻ്റെ മെയിലിൽ ഇങ്ങനെ എഴുതി, നാം ഓരോ ദിവസവും കുറഞ്ഞ പക്ഷം അരമണിക്കൂറെങ്കിലും സുഹൃത്തുക്കളോടൊപ്പമോ കുടുംബാംഗങ്ങളോടൊത്തോ സ്വസ്ഥമായിരുന്ന് സംസാരിക്കണം, തമാശകൾ പറയണം. മനസ്സിനെ ശാന്തമാക്കാൻ ഇതുപകരിക്കും. സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം രജത്ജി ഓർമ്മിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ്. സാധാരണ നാം പരീക്ഷ കഴിഞ്ഞു വന്നാൽ എത്ര മാർക്ക് കിട്ടുമെന്നുള്ള കൂട്ടലിലും കിഴിക്കലിലും ഏർപ്പെടുകയാണ് ചെയ്യാറ്. എത്രമാത്രം ശരിയായി, എത്രയൊക്കെ തെറ്റി എന്ന കണ്ടുപിടുത്തമാണ് പിന്നെ. മാത്രമല്ല, വിദ്യാസമ്പന്നരായ മാതാപിതാക്കളാണെങ്കിൽ, വിശേഷിച്ച് അവർ അധ്യാപകർ കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല. വീണ്ടും എല്ലാ പേപ്പറുകളും എഴുതിപ്പിച്ചേക്കും. എന്തെഴുതി, എന്തെഴുതിയില്ല, എത്രമാത്രം മാർക്ക് കിട്ടും എന്നൊക്കെ ചോദിച്ച് മനസ്സിനെ പരീക്ഷയിൽ തളച്ചിടും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് പരീക്ഷാ വിഷമങ്ങൾ പങ്കുവയ്ക്കും. പലപ്പോഴും നാം ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോയേക്കാം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് വ്യാകുലതയിൽ അകപ്പെട്ട് ജീവിതത്തിലെ സന്തോഷം തല്ലിക്കെടുത്തരുത്. പരീക്ഷാ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞത് തന്നെ, അതേപ്പറ്റി ആലോചിച്ച് സമയം കളയേണ്ടതില്ല. പൂർവകാലത്തെ കളിയും ചിരിയുമെല്ലാം പുതുക്കിയെടുക്കുക തന്നെ വേണം. വല്ലപ്പോഴും അച്ഛനമ്മമാരോടൊപ്പം എവിടെയെങ്കിലും പോവുക. അവിടുത്തെ മനോജ്ഞ ദൃശ്യങ്ങളും അനുഭവങ്ങളും മനസ്സിൽ കരുതുക. തീർച്ചയായും അരമണിക്കൂറെങ്കിലും വ്യാകുലതകളും ആകുലതകളും ദൂരെ മാറ്റിവെച്ച് മനസ്സിനെ സ്വസ്ഥമാക്കണമെന്ന് രഞ്ജിത് ജി ഓർമ്മപ്പെടുത്തിയത് ഞാൻ നിങ്ങളോടും പങ്കുവയ്ക്കുകയാണ്. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഉപാധികളാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ ഒരു വ്യക്തി നിങ്ങൾക്കായി എനിക്കയച്ചു തന്ന സന്ദേശത്തെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം അടിസ്ഥാനപരമായി അധ്യാപകനാണ് എന്നതിലുപരി സാംസ്കാരിക വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയാണ്. തുളസീദാസിൻ്റെ രാമചരിതമാനസത്തെ സമകാലിക ജീവിതാവസ്ഥയുമായി താതാത്മ്യപ്പെടുത്തി ഭാരതത്തിനകത്തും പുറത്തും പ്രസരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നമ്മുടെ സാംസ്കാരിക പ്രവാഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് പൂജ്യ മുരാരി ബാപ്പു വിദ്യാർത്ഥികൾക്കായി അയച്ചു തന്നിട്ടുള്ള ചില ശ്രേഷ്ഠമായ ആശയബിന്ദുക്കൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മുരാരി ബാപ്പു നിങ്ങളോട് പറയുകയാണ്, പരീക്ഷാ സമയത്ത് മനസ്സിൽ യാതൊരുവിധ ഭാരവുമില്ലാതെ ഭൗതികമായി തെളിമയോടെ ഏകാഗ്രമായ മനസ്സോടെ വേണം പരീക്ഷയ്ക്കിരിക്കാൻ. അത്തരമൊരവസ്ഥ ആദ്യമേ പരിശീലിച്ചെടുക്കുകയാണ് വേണ്ടത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, നിലവിലുള്ള അവസ്ഥയെ യഥാവിധി സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ശാന്തിയും സന്തോഷവും അനുഭവപ്പെടും. പരീക്ഷയ്ക്ക് യഥാവിധി തയ്യാറെടുത്ത് സന്തോഷത്തോടും മുന്നൊരുക്കത്തോടും മുന്നോട്ടു പോകുമ്പോഴേക്കും നാം ആശിച്ച സഫലത കൈവരും. പരാജയഭീതി വേണ്ട. മാത്രവുമല്ല, വിജയം നേടുമെന്ന അഭിമാനവും മനസ്സിലുദിക്കട്ടെ. ഞാനൊരു ചൊല്ല് നിങ്ങളെ ഓർമ്മിപ്പിച്ച് നിങ്ങൾക്ക് ഭാവുകങ്ങൾ നേരുകയാണ്. ഒഴിവ് കഴിവ് പറഞ്ഞ് ആർക്കും ഈ ലോകത്ത് വിജയിക്കാനാവില്ല. ഈ ലോകം പരിശ്രമികൾക്കുള്ളതാണ്. അവരെ വിജയം തേടിയെത്തും. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയെ ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. നിങ്ങളേവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ഇത്ര വളരെ നല്ല സന്ദേശമയച്ച പൂജ്യ മുരാരി ബാപ്പുവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രാവശ്യം ഓരോരുത്തരും തങ്ങളുടെ അനുഭവം പങ്കുവച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവയിലെല്ലാം തന്നെ യോഗയെപ്പറ്റിയുള്ള ചർച്ചകൾ അനിവാര്യം എന്നാണ്. വളരെ സന്തോഷകരമായൊരു വസ്തുത, ഇക്കാലത്ത് ലോകം മുഴുവൻ ഒന്നിച്ചത് യോഗയ്ക്ക് വേണ്ടിയാണ്. ലോകം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് യോഗയ്ക്ക് വേണ്ടി ഒന്നിച്ചതും ഒത്തൊരുമിച്ച് യോഗ ചെയ്തതും ഭാരതത്തിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഓരോരുത്തരും യോഗയുടെ പേരിലാണ് പരസ്പരം ആകർഷിക്കപ്പെട്ടതും ബന്ധമുറപ്പിച്ചതും. നമുക്കതിൽ അഭിമാനിക്കാം. നോക്കൂ, എത്രമാത്രം പേരാണ് മൊബൈൽ ആപ്പ് വഴി ബന്ധപ്പെട്ടത്. ശ്രീ ആനന്ദമണ്ഡൽ, ശ്രീ കൃഷ്ണലാൽ ഗുപ്ത, ശ്രീ സുശാന്ത് കുമാർ, ശ്രീ കെ ജി ആനന്ദ്, ശ്രീ അഭിജിത്ത് കുൽക്കർണി, ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അസംഖ്യം ആളുകളാണ് ധ്യാനത്തെപ്പറ്റി സംസാരിച്ചത്, യോഗയെ പ്രശംസിച്ചത്. തീർച്ചയായും സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് തീർത്ത് പറയുകയാണ്, നാളെ പുലർച്ചെ നിങ്ങൾ യോഗ പരിശീലനം ആരംഭിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമൂല്യമായ ഭാഗമാകട്ടെ. എന്നാൽ യോഗ പരിശീലിക്കുന്നവർ പരീക്ഷയായിരുന്നതിനാൽ അത് മാറ്റിവെക്കുകയും അരുത്. പരിശീലിച്ചുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് പരീക്ഷയെ നേരിടുക. എന്നാൽ വളരെ പ്രധാനമായൊരു കാര്യം പറയാം. വിദ്യാർത്ഥി ജീവിതത്തിലായാലും മധ്യവയസ്സ് കഴിഞ്ഞാലും ആത്മവിശ്വാസത്തിൻ്റെ താക്കോലാണ് യോഗ. ഏറ്റവും ലളിതമായ താക്കോൽ. ഇന്ന് നിശ്ചയമായും യോഗയിൽ ശ്രദ്ധ പതിപ്പിക്കുക തന്നെ വേണം. ഒരുപക്ഷെ നിങ്ങളുടെ സമീപത്തെ യോഗ അറിവുള്ളവരോട് ചോദിക്കാം, പരീക്ഷാ ദിനങ്ങളിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് മാത്രം ചെയ്യാവുന്ന സരളമായ യോഗമുറകൾ എന്തൊക്കെയാണെന്ന്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ, നിങ്ങൾ പരീക്ഷാ ഹാളിലെത്താൻ വലിയ ധൃതി കാട്ടിയേക്കാം. വളരെ വേഗം നിങ്ങളുടെ ഇരിപ്പിടത്തിൽ എത്താൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, എന്തിനാണ് ഇത്ര ധൃതി? നമ്മുടെ ദൈനംദിന കൃത്യങ്ങൾ ശരിയാവണ്ണം ക്രമീകരിക്കേണ്ടതല്ലേ മുഖ്യം? എവിടെയെങ്കിലും ട്രാഫിക് ഉരുക്കിൽ അകപ്പെട്ടേക്കാം, എന്നാലും കൃത്യസമയത്ത് തന്നെ എത്തേണ്ടതുണ്ട്. അവ പലതരത്തിലുള്ള സമ്മർദ്ദമായിരിക്കും പ്രദാനം ചെയ്യുക. അതുകൊണ്ട് സമയത്തെ യഥാവിധി ഉപയോഗിക്കാനും ക്രമീകരിക്കാനുമാണ് പരിശീലിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, പരീക്ഷയ്ക്ക് ലഭിക്കുന്ന സമയത്തെപ്പറ്റിയാണ്. ആ സമയത്തിനുള്ളിൽ ചോദ്യക്കടലാസിനോടൊപ്പമുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് പലപ്പോഴും സമയം കളയുമെന്ന് വേവലാതിയാണ്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ അതിസൂക്ഷ്മമായി വായിച്ച് മനസ്സിലാക്കി വേണം എഴുതി തുടങ്ങുവാൻ. എന്നാൽ അതിനുവേണ്ടി സമയം പാഴാക്കുകയും അരുത്. നിർദ്ദേശങ്ങൾ വായിക്കാൻ 2-4 മിനിറ്റ് ചെലവാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, പരീക്ഷയ്ക്ക് എന്തെഴുതണമെന്ന് ചിന്തിക്കാനും സാധിക്കും. അങ്ങനെ ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല, പിന്നീട് പശ്ചാത്തപിക്കേണ്ടിയും വരില്ല. പലപ്പോഴും കടലാസ് കയ്യിൽ കിട്ടിയതിന് ശേഷമാവും അറിയുക പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളാണെന്ന്. എന്നാൽ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി വായിച്ച് എഴുതുവാൻ പോകുന്ന ഒരാൾക്ക് അത് കൂടുതൽ എളുപ്പമാവും. അതുകൊണ്ട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആദ്യത്തെ 5 മിനിറ്റ് സൂക്ഷ്മമായ നിർദ്ദേശങ്ങൾ വായിച്ച് ഹൃദിസ്ഥമാക്കിയ ശേഷം വേണം എഴുത്തു തുടങ്ങുവാൻ. ശ്രീമാൻ യശ്നഗർ, അദ്ദേഹം മൊബൈൽ ആപ്പിൽ എഴുതിയത് ചോദ്യങ്ങൾ ആവർത്തിച്ചു വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ്. അദ്ദേഹം പറയുന്നു, ആദ്യം ചോദ്യം വായിച്ചപ്പോൾ വളരെ പ്രയാസം അനുഭവപ്പെട്ടു. എന്നാൽ അതേ ചോദ്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ചു വായിച്ചപ്പോൾ ഉത്തരം ചിന്തിച്ചെടുക്കാൻ വളരെ എളുപ്പമായി. ചോദ്യം ശരിയാംവിധം മനസ്സിലാക്കുക, തിരിച്ചറിയുക, ഇവയാണ് പ്രധാനം. ചോദ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് പ്രയാസം അനുഭവപ്പെട്ടേക്കാം. യശ്നഗർ പറഞ്ഞ ഇക്കാര്യത്തിൽ ഞാനും ഏറെ ഊന്നൽ കൊടുക്കുകയാണ്. ചോദ്യങ്ങൾ ആവർത്തിച്ചു വായിച്ചു മനസ്സിലാക്കുക. അതോടൊപ്പം ഓരോ ചോദ്യത്തിനും യുക്തമായ ഉത്തരം ഏതെന്നും കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ എഴുത്തിനു മുൻപ് തന്നെ ചോദ്യം എളുപ്പമുള്ളതായി മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ആഹ്ലാദത്തിൻ്റെതാണ്. നമ്മുടെ അഭിവന്ദ്യനായ ശാസ്ത്രജ്ഞൻ ഭാരതരത്ന CNR Rao, അദ്ദേഹം ധൈര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വളരെ കുറച്ചു വാക്കുകളിൽ വളരെ ഒരു നല്ല സന്ദേശം വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കായി നൽകുകയുണ്ടായി. നിങ്ങൾ റാവുജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇത് ബാംഗ്ലൂരിൽ നിന്ന് CNR Rao ആണ്. ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയത് പരീക്ഷാപേടിയുടെ യഥാർത്ഥ കാരണം അമിതമായ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ കൂടുതലുള്ളത് മത്സര പരീക്ഷകളിലാണ്. പേടിക്കേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രകടനം കാഴ്ചവെക്കുക. അതാണ് എനിക്ക് എല്ലാ യുവസുഹൃത്തുക്കളോടും പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു, ഈ രാജ്യത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തു വേണമെന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്, അലസരാകരുത്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഒരു കുട്ടിയാണെന്നത് മറക്കരുത്. നിങ്ങൾക്കും പർവ്വതങ്ങൾക്കും വൃക്ഷങ്ങൾക്കുമുള്ളതുപോലെ ഒരവകാശം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെന്നാൽ അതിനുള്ള ആഗ്രഹവും അർപ്പണ മനോഭാവവും കഠിനാധ്വാനവുമാണ്. ഈ ഗുണഗണങ്ങളെല്ലാം കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയും വിജയിക്കുവാൻ കഴിയും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കാനാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ ഞാൻ ആശംസ നേരുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ടില്ലേ, ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന്. ഒരു കാര്യം എന്നെപ്പോലെ ഒരാൾ അരമണിക്കൂർ പറയുവാനെടുക്കുന്ന അതേ കാര്യം 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ ശക്തി. ഇതുതന്നെയാണ് ശാസ്ത്രകാരൻ്റെ മനഃശക്തി. ഞാൻ റാവുജിയോട് അത്യന്തം കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളുമായിട്ടാണ് സന്ദേശം പങ്കുവച്ച് പ്രേരണയും പ്രോത്സാഹനവും നൽകിയത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോന്നും ദൃഢതയുടെയും നിഷ്ഠയുടെയും ധ്യാനത്തിൻ്റേതുമാണ്. ധീരരായിരിക്കൂ സുഹൃത്തുക്കളെ, ധീരരായിരിക്കൂ. നിങ്ങൾ ധൈര്യശാലികളായിരിക്കുകയാണെങ്കിൽ ഭയം പോലും ഭയന്നുപോകും. നല്ലത് ചെയ്യാൻ നിങ്ങളുടെ മുൻപിൽ അതിവിപുലവും സുവർണാഭവുമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്റെ മൊബൈൽ ആപ്പിൽ ഒരു സന്ദേശം രുചിക ഡാബസ് കുറിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറയുകയാണ്, അവരുടെ കുടുംബത്തിൽ പരീക്ഷാ സമയത്ത് ഒരനുകൂല അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള നിരന്തര യത്നമുണ്ടാകാറുണ്ട്. ഇതേ കാര്യം മറ്റു വേണ്ടപ്പെട്ട കുടുംബങ്ങളുമായി ചർച്ച ചെയ്യാറുമുണ്ട്. എല്ലാ പേരും ചേരുമ്പോഴാണ് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത്. ഇക്കാര്യം വളരെ ശരിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതുപോലെ, അനുകൂല സമീപനം, അനുകൂല ഘടന എന്നിവ അനുകൂല ഊർജമാണ് പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും പ്രേരണ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഏറെയും. വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുപോലെ പ്രേരണ നൽകുന്നതാണ് ഇവയെല്ലാം എന്ന് ചിന്തിക്കരുത്. ജീവിത വിജയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് എത്തപ്പെടുന്നില്ല? നല്ല ഉദാഹരണങ്ങൾ, സത്യസന്ധമായ സംഭവങ്ങൾ, ഇവയെല്ലാം ശുഭപ്രേരണയാണ് നൽകുന്നത്, നല്ല ശക്തിയാണ് നൽകുന്നത്. മാത്രവുമല്ല, ദുരിതകാലത്ത് നല്ലൊരു പന്ഥാവാണ് കാട്ടിത്തരുന്നത്. നാം വൈദ്യുത ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസനെ നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ പഠിക്കുകയാണ്. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, എത്ര വർഷത്തോളം അദ്ദേഹം ഇതിൻ്റെ കണ്ടുപിടുത്തവുമായി അലഞ്ഞുവെന്ന് നിങ്ങൾ ഓർക്കണം. എത്ര വലിയ പ്രതിബന്ധങ്ങളാണ് ഉണ്ടായത്, എന്തുമാത്രം സമയം ഇതിനായി ഒഴുക്കി, എത്ര കാശാണ് പോയത്. എന്നാൽ ഇന്ന് ആ വൈദ്യുത ബൾബ് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പരാജയത്തിലും വിജയത്തിൻ്റെ സ്ഫുരണമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. ശ്രീനിവാസ രാമാനുജനെ അറിയാത്തവരായി ആരാണുള്ളത്? ആധുനിക കാലഘട്ടത്തിലെ ഗണിതശാസ്ത്രജ്ഞരിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരുള്ള ഭാരതീയൻ. നിങ്ങൾക്കൊരുപക്ഷെ അറിയുമായിരിക്കും, അദ്ദേഹത്തിന് ഗണിതശാസ്ത്രത്തിലല്ല ഔദ്യോഗിക വിദ്യാഭ്യാസമെന്ന്. പ്രത്യേക പരിശീലനവുമില്ല. എന്നാൽ അദ്ദേഹം ഗണിതശാസ്ത്ര അപഗ്രഥനം, സംഖ്യാസിദ്ധാന്തം തുടങ്ങിയ വിഭിന്ന മേഖലകളിൽ ആഴമേറിയ സംഭാവനകളാണ് നൽകിയത്. വളരെ ക്ലേശകരമായ, ദുഃഖപൂരിതമായ ജീവിതം ഇതെല്ലാമായിരുന്നിട്ടും അദ്ദേഹം ലോകത്തിനു വേണ്ടി ഗണനീയമായ സംഭാവനകളാണ് നൽകിയത്. പ്രശസ്തയായ J.K. റോളിംഗ് ഒരു നല്ല ഉദാഹരണമാണ് കാണിച്ചു തരുന്നത്. വിജയം എപ്പോഴും ആർക്കും കിട്ടാം. ഹാരി പോട്ടർ പരമ്പര ഇന്ന് ലോകം മുഴുവൻ ജനപ്രിയമാണ്. എന്നാൽ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. വളരെയേറെ പ്രശ്നങ്ങളും ക്ലേശങ്ങളുമാണ് അവർ നേരിട്ടത്. എത്രയോ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. റോളിംഗ് സ്വയം പറയുമായിരുന്നു, കഷ്ടപ്പാടുകളിൽ എല്ലാ ഊർജവും ആ കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നു. ആ ഊർജം എവിടെയായിരുന്നു? അത് നാം ശൂന്യതയിൽ നിന്നും സംഭരിച്ചു വെച്ചതായിരുന്നു. പരീക്ഷ എന്നത് ഇന്ന് വിദ്യാർത്ഥികളുടേത് മാത്രമല്ല, കുടുംബത്തിലെ മുഴുവൻ ആളുകളുടേതും കൂടിയാണ്. മാത്രവുമല്ല, പൂർണ്ണമായും വിദ്യാലയത്തിൻ്റേതെന്നതിലുപരി അധ്യാപകരുടെയും നാം എല്ലാവരുടേതുമായി. എന്നാൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിൻബലമില്ലാതെ വിദ്യാർത്ഥികൾക്ക് മുൻപോട്ട് പോകാൻ അസാധ്യമാണ്. അതുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും മാത്രമല്ല, മുതിർന്ന വിദ്യാർത്ഥികൾ പോലും ഒരേ മനസ്സോടെ, ഒരുപറ്റമായി ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതിയിലൂടെയാണ് പരീക്ഷ എളുപ്പമായി മാറുന്നത്. ശ്രീമാൻ കേശവ് വൈഷ്ണവ് എന്നോട് ആപ്പിൽ ഇങ്ങനെ പരിദേവനം അറിയിച്ചു. രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിലേക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒരിക്കലും രക്ഷിതാക്കൾ കുട്ടികളുടെ മേൽ അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തരുത്. കേവലം മാർക്ക് വാങ്ങുന്നതിനായി പ്രോത്സാഹനം നൽകുക മാത്രം മതി. രക്ഷിതാക്കൾ സമ്മർദ്ദത്തിനടിമപ്പെടുകയും അരുത്. അവർ സ്വസ്ഥരായെങ്കിലേ മക്കളുടെ അസ്വസ്ഥതയ്ക്ക് പരിഹാരമാകൂ. വിജയ് ജിൻഡൽ എനിക്കെഴുതി, ഒരിക്കലും കുട്ടികളുടെ മേൽ മാതാപിതാക്കൾ സ്വന്തം ആഗ്രഹങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കരുത്. അവർക്കെത്രമാത്രം കഴിവുണ്ടോ അതനുസരിച്ച് അവരുടെ ഉത്സാഹം വർദ്ധിക്കാൻ ആകുന്നത് ചെയ്തു കൊടുക്കുക മാത്രം. വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ സഹായം നൽകണം. ഞാൻ രക്ഷിതാക്കളോട് അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്തരുത് എന്നു മാത്രം. തങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനെ തടയുകയും അരുത്. ഒരു നല്ല പഠനത്തിന് അവസരം നൽകുക. ഒരു നല്ല അനുകൂല അന്തരീക്ഷം, അതാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യം. നിങ്ങളുടെ മകനോ മകളോ ആകട്ടെ, അവർക്കെത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടോ നിങ്ങളിലും ആ ആത്മവിശ്വാസം പ്രകടമാകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതം പഴയ തലമുറയിൽ നിന്ന് വളരെ മാറി വരികയാണ്. ഓരോ നിമിഷവും പുതിയ ആശയാവിഷ്കാരം, പുതിയ സാങ്കേതിക വിദ്യ, ഒപ്പം ശാസ്ത്രം അതിൻ്റെ ഊടും പാവും നിറപ്പകിട്ടാർന്ന രൂപഭാവങ്ങളോടെ മുന്നോട്ടു പോവുകയാണ്. നമുക്കതിൻ്റെ ഗതിക്ക് മുന്നിൽ പകച്ചു നിൽക്കാനാവില്ല. നമ്മളും ആ ഗതിക്കൊപ്പം ചേരുവാൻ ആണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളും ശാസ്ത്രത്തിൻ്റെ ഗതിക്കൊപ്പം തന്നെ മുന്നോട്ടു പോകണം. ഞാനിക്കാര്യം പറയാൻ കാരണം, സുഹൃത്തുക്കളെ, ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശാസ്ത്ര മഹോത്സവവും എല്ലാ വർഷവും ഫെബ്രുവരി 28 ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. 1928 ഫെബ്രുവരി 28 സർ സി വി രാമൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റ് ലോകത്തോട് വിളംബരം ചെയ്തത്. മഹത്തായ ഈ കണ്ടുപിടുത്തത്തിൽ അദ്ദേഹത്തെ വിശ്വപ്രസിദ്ധമായ നൊബേൽ പുരസ്കാരം തേടിയെത്തി. ഈ അഭിമാനോജ്വലമായ മുഹൂർത്തത്തിൽ പങ്കാളിയായി ഭാരതം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിച്ചു വരികയാണ്. അറിയുവാനുള്ള വെമ്പൽ അഥവാ ജിജ്ഞാസയാണ് വിജ്ഞാനത്തിൻ്റെ ജഗജ്ജനനി. ഓരോരുത്തരിലും ശാസ്ത്രചിന്തയുണ്ടാകട്ടെ, ശാസ്ത്രത്തോട് പ്രതിപത്തിയുണ്ടാകട്ടെ, ഓരോ തലമുറയ്ക്കും ആശയാവിഷ്കാരത്തിൽ നിഷ്ഠയുണ്ടാകട്ടെ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമില്ലാതെ ആശയപ്രകാശനം സാധ്യമല്ല. ഇന്ന് ദേശീയ ശാസ്ത്രദിനത്തിൽ ആശയാവിഷ്കാരത്തിന് കൂടുതൽ കരുത്ത് കൈവന്നിട്ടുണ്ട്. അറിവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇവയെല്ലാം നമ്മുടെ പുരോഗമനത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റുകൂട്ടട്ടെ. ഇപ്രാവശ്യത്തെ ശാസ്ത്രദിനത്തിൻ്റെ വിഷയം മേക്ക് ഇൻ ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി ഡ്രിവൻ ഇന്നൊവേഷൻസ് എന്നാണ്. ഭാരതത്തിൻ്റെ സ്വാഭിമാനമുണർത്തിയ മഹാനായ ശാസ്ത്രജ്ഞൻ സർ സി വി രാമന് എൻ്റെ ശതകോടി പ്രണാമം. നിങ്ങൾ ഓരോരുത്തർക്കും താൽപ്പര്യം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുഹൃത്തുക്കളെ, പലപ്പോഴും നേട്ടങ്ങൾ വളരെ വൈകിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ലോകത്തെ നോക്കുവാനുള്ള കാഴ്ചപ്പാടും മാറിപ്പോകുന്നു. നിങ്ങൾ പരീക്ഷയിൽ വളരെ തിരക്ക് പിടിച്ച് മുഴുകുന്നുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. ഒട്ടുമിക്ക വാർത്തകളും നിങ്ങളുടെ മനസ്സിൽ പതിയില്ല. എന്നാൽ ഞാൻ എൻ്റെ ദേശവാസികളോട് ഈ കാര്യം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേട്ടിട്ടുള്ളത് എന്താണ്? ശാസ്ത്രലോകത്തിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടന്നിരിക്കുന്നു. ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ നിരന്തരം പരിശ്രമിച്ചു. ഇതിന് തലമുറകൾ തന്നെ വേണ്ടിവന്നു. കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഏകദേശം 100 ശേഷം ശാസ്ത്രരംഗത്ത് ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഭൂഗുരുത്വാകർഷണ തരംഗങ്ങൾ നമ്മുടെ ശാസ്ത്രകാരന്മാരുടെ ആജന്മ പരിശ്രമഫലമായി പ്രാപ്യമായിരിക്കുന്നു. ഇത് ശാസ്ത്രത്തിൻ്റെ അത്യത്ഭുതകരമായ ഒരു നേട്ടമാണ്. ഈ കണ്ടുപിടുത്തം കഴിഞ്ഞ നൂറ്റാണ്ടിലെ നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഭൗതിക ശാസ്ത്രത്തിനുവേണ്ടി ഇതൊരു മഹത്തായ കണ്ടുപിടുത്തമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇത് ഈ മനുഷ്യജാതിക്ക് മുഴുവനും ഈ ലോകത്തിനൊന്നടങ്കം വരാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ആഹ്ലാദത്തിന് വകയുണ്ട്. എന്തെന്നാൽ നമ്മുടെ രാജ്യത്തിലെ പ്രതിഭാധനരായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ പങ്കാളിത്തവും ഇതിലെടുത്തു പറയേണ്ടതാണ്. അവരുടെ സംഭാവനകൾ മഹത്തരമാണ്. ഞാനും ആ ശാസ്ത്രജ്ഞന്മാരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലും ഈ കണ്ടുപിടുത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ പരിശ്രമത്തിൽ ഭാരതവും ഒരു പങ്കാളിയായിത്തീരും. മാത്രമല്ല, എൻ്റെ ദേശവാസികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹത്തായ തീരുമാനം എടുക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കണ്ടുപിടുത്തത്തിൽ കൂടുതൽ വിജയം നേടിയെടുക്കുന്നതിനു വേണ്ടി ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ഭാരതത്തിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം ഭാരത സർക്കാർ എടുത്തു കഴിഞ്ഞു. ശാസ്ത്രരംഗത്ത് തുടക്കം കുറിക്കുന്ന ഈ പദ്ധതി തീർച്ചയായും ഇന്ത്യയുടെ സാങ്കേതിക മികവിൻ്റെ മഹത്തായ അഭിമാനമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കുന്നു. അവർക്ക് ശുഭാശംസകൾ. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാൻ നിങ്ങളോട് ഒരു മൊബൈൽ നമ്പർ കുറിച്ചെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. നാളെ മുതൽ നിങ്ങൾക്ക് മിസ് കോൾ ചെയ്ത് ഈ നമ്പറിൽ നിന്ന് എൻ്റെ മൻ കി ബാത് കേൾക്കുവാനാകും. മാത്രവുമല്ല, നിങ്ങൾക്ക് സ്വന്തം മാതൃഭാഷയിൽ തന്നെ കേൾക്കുവാനാകുമെന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കട്ടെ. മിസ് കോൾ ചെയ്യുവാനുള്ള നമ്പർ ഇതാണ്: 8190881908. ഞാൻ ഒരിക്കൽ കൂടി പറയാം: 8190881908. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ പരീക്ഷ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്കും പരീക്ഷയാണ്. 125 കോടി ദേശവാസികളാണ് എന്റെ പരീക്ഷ നടത്തുന്നത്. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? നാളെ ബജറ്റാണ്. February 29 ലീപ് ഇയറാണ്. എന്നാലും അതേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നെ കേട്ടിട്ടുണ്ടാകും ഞാൻ എത്രമാത്രം സ്വസ്ഥനാണെന്ന്. ഞാൻ ഏറെ ആത്മവിശ്വാസത്തോടെ നിങ്ങളെ സമീപിക്കുകയാണ്. നാളെ എന്റെ പരീക്ഷ, മറ്റന്നാൾ നിങ്ങളുടെ പരീക്ഷയും തുടങ്ങും. നമ്മളെല്ലാവരും സഫലരെങ്കിൽ നമ്മുടെ ദേശവും സഫലമായിരിക്കും. നാം എന്തു നേടുമോ അത് നമ്മുടെ ദേശത്തിൻ്റെ നേട്ടമാകും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വളരെയേറെ നന്മ നേരുന്നു. നേട്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും സംഘർഷത്തിൽ നിന്ന് മുക്തമായി സ്വച്ഛന്ത മനസ്സോടെ മുന്നോട്ടു പോവുക, മുന്നോട്ട് കുതിക്കുക. നിങ്ങൾക്കേവർക്കും എന്റെ നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.